2022 നവംബർ 5 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ലോക റാങ്കിംഗിൽ ഇന്ത്യൻ സർവകലാശാലകൾക്ക് എങ്ങനെ മുന്നേറാം? ഡോക്ടർ ടി പി സേതുമാധവൻ എഴുതുന്നു. ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ 2022 ലോക യൂണിവേഴ്സിറ്റി റാങ്കിംഗിൽ 300 ഇന്ത്യൻ സർവകലാശാലകൾ ഇല്ല. ആദ്യ 10 റാങ്കിൽ 8 അമേരിക്കൻ സർവകലാശാലകളും 2 UK സർവകലാശാലകളും ഉണ്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്കാണ് 1 റാങ്ക്, കേംബ്രിഡ്ജ് 5 സ്ഥാനത്താണ്. എന്നാൽ ആദ്യ 100 റാങ്കിംഗിൽ അമേരിക്കൻ സർവകലാശാലകളുടെ എണ്ണം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ചൈന, മധ്യ കിഴക്കൻ മേഖലകളിൽ നിലവാരമുള്ള സർവകലാശാലകളുണ്ടെന്നാണ് ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ വിലയിരുത്തൽ. ആദ്യ 100 റാങ്കിംഗിൽ 34 അമേരിക്കൻ സർവകലാശാലകളുണ്ട്. ചൈന, ഹോങ്കോങ്, സൌത്ത് കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിൽ മുൻനിര റാങ്കിംഗിൽ സർവകലാശാലകളുണ്ട്. ഇന്ത്യയിൽ മുൻനിരയിൽ ഈ വർഷവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ബംഗളൂരുവാണ്. ഇതിനു പിന്നിലാണ് IITകൾ. എന്തുകൊണ്ട് 1026 സർവകലാശാലകളുള്ള ഇന്ത്യ ലോക റാങ്കിംഗിൽ പിന്നോട്ട് പോകുന്നു? ലോക റാങ്കിംഗിന് വിലയിരുത്തപ്പെടുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പഠനം, നിലവാരമുള്ള പ്രസിദ്ധീകരണങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, അധ്യാപനം, വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്ത ഗവേഷണം, സ്കിൽ വികസനം, പ്ലേസ്മെന്റ് തുടങ്ങിയവയാണ്. ഇന്ത്യയിൽ നിന്നും വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ട്. പ്രതിവർഷം 500,000+ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ ക്യാമ്പസുകളിൽ എത്തുന്നു. ഇതിൽ 40,000 പേർ മലയാളികളാണ്. ലോക റാങ്കിംഗുള്ള എല്ലാ സർവകലാശാലകളിലും യഥേഷ്ടം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. സർക്കാർ സർവകലാശാലകളെ അപേക്ഷിച്ച് ചില ഡീംഡ് സ്വകാര്യ സർവകലാശാലകൾ മുന്നേറുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ആഗോള ഗ്രാമം എന്ന സങ്കല്പം കരുത്താർജിക്കുമ്പോൾ ഇന്ത്യൻ സർവകലാശാലകൾ അക്കാഡമിക് മികവിലും ഗവേഷണത്തിലും മുന്നേറുന്നില്ല. കാലഹരണപ്പെട്ട കോഴ്സുകളും വിവാദങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും സർവകലാശാലകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ശരാശരി 20,000+. എന്നാൽ നമ്മുടെ നാട്ടിൽ 100 വിദ്യാർത്ഥികൾക്ക് പോലും സർവകലാശാലയുണ്ട്. ഡിജിറ്റലിനും ടെക്നോളജിക്കും വെവ്വേറെ സർവകലാശാലകൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ രീതി ഏറെ പ്രകടമാണ്. സമയാസമയങ്ങളിൽ പരീക്ഷ നടത്താനോ റിസൾട്ട് പ്രഖ്യാപിക്കാനോ കഴിയുന്നില്ല. അടുത്തിടെ കാലിക്കറ്റ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തീരുമാനം അത്ഭുതപ്പെടുത്തി. UKയിലും അമേരിക്കയിലും ക്യാമ്പസ് തുടങ്ങാൻ പോകുന്നു. കാലാകാലങ്ങളിൽ സർവകലാശാലയിലെ പരീക്ഷകളും റിസൾട്ടും സമയബന്ധിതമാക്കിയിട്ട് പോരെ വിദേശ ക്യാമ്പസ്. സർവകലാശാലകളിൽ അക്കാഡമിക് കലണ്ടറുകൾ ഉണ്ടെങ്കിലും പ്രവർത്തനം കലണ്ടർ അനുസരിച്ചല്ല. രാഷ്ട്രീയ പ്രവർത്തകരെ, ആജ്ഞാനുവർത്തികളെ VC ആക്കിയതിന്റെ കോലാഹലം ഡൽഹിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. അക്കാഡമിക് മികവ്, ഗവേഷണ മികവ്, പങ്കാളിത്ത ഗവേഷണം, പ്രസിദ്ധീകരണങ്ങൾ, തൊഴിൽ ലഭ്യതാ മികവ് മുതലായവയിൽ ഇന്ത്യൻ സർവകലാശാലകളേറെ മുന്നേറേണ്ടതുണ്ട്. അധ്യാപകർ അധ്യാപനത്തിലും ഗവേഷണത്തിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗവേഷണത്തിന്റെ ഗുണമേന്മ പ്രസിദ്ധീകരണങ്ങളിൽ ദൃശ്യമാകണം. ദേശീയ തലത്തിൽ മുന്നേറുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IITകൾ, NITകൾ എന്നിവയെ മാതൃകയാക്കണം. അവിടുത്തെ മികച്ച രീതികൾ അവലംബിക്കണം. വിദേശ സർവകലാശാലകളിലെ നമുക്ക് പിന്തുടരാവുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം. അടുത്തിടെ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ ഉന്നത സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചതിലൂടെ നേരിൽ കണ്ട മികച്ച കാര്യങ്ങൾ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടപ്പിലാക്കണം. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുത്തൻ കോഴ്സുകളും സാങ്കേതിക വിദ്യകളും അവലംബിക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ സർവകലാശാലകൾ മുന്നേറണം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ മികച്ച നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും താൽപര്യം വിലയിരുത്തി നടപ്പിലാക്കണം. മൾട്ടി ഡിസിപ്ലിനറി ഗവേഷണം, അക്കാഡമിക് വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം എന്നിവ മെച്ചപ്പെടുത്തണം. സംരംഭകത്വം, സ്റ്റാർട്ടപ്പുകൾ മുതലായവ കൂടുതൽ വിപുലപ്പെടുത്താൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എക്സ്ചേഞ്ച്, സ്കിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കണം. കോളേജ് അധ്യാപകർക്ക് തുടർ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കണം. കാലഹരണപ്പെട്ട സിലബസുകൾ പരിഷ്കരിക്കണം. ടെക്നോളജി അധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകണം. വിദേശ സർവകലാശാലകളുമായി ചേർന്ന് കൂടുതൽ ട്വിന്നിംഗ്, ഡ്യുവൽ, ജോയിന്റ് ഡിഗ്രി പ്രോഗ്രാമുകൾ നടപ്പിലാക്കണം. സർവകലാശാലകളിൽ കൂടുതൽ എക്സ്റ്റേണൽ ഫണ്ടിംഗ് പ്രോജക്ടുകൾ നടപ്പിലാക്കണം. ലോകം മാറുകയാണ്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ കോഴ്സുകളും തൊഴിൽ മേഖലകളും രൂപപ്പെട്ടുവരും. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 2040 ഇപ്പോഴുള്ള തൊഴിലുകളിൽ 40% ഇല്ലാതാകും. പകരം അറിയപ്പെടാത്ത പുതിയ തൊഴിൽ മേഖലകൾ ഉരുത്തിരിഞ്ഞുവരും. 2030 ഓട്ടോമേഷൻ എല്ലാ മേഖലകളിലും കൂടുതലായി പ്രാവർത്തികമാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ്, അഗ്രി ബിസിനസ്, ഭക്ഷ്യ സംസ്കരണം, ഇ ഭക്ഷ്യ റീറ്റെയിൽ, കൃത്രിമ ഇറച്ചി, വെർട്ടിക്കൽ കൃഷി, ഡെലിവറി ഡ്രോണുകൾ, ഡിജിറ്റലൈസേഷൻ, വെർച്വൽ സ്വാധീനം എന്നിവ വിപുലപ്പെടും. ഡെലിവറി ഡ്രോണുകൾ, ഡിജിറ്റലൈസേഷൻ, വെർച്വൽ സ്വാധീനം, ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി, എനർജി, സുസ്ഥിര സാങ്കേതിക വിദ്യ, ജി കണക്ടിവിറ്റി, സോളാർ ജിയോ എഞ്ചിനീയറിംഗ്, ഡയറക്ട് കാർബൺ ക്യാപ്ചർ, സൂപ്പർസോണിക് എയർക്രാഫ്റ്റുകൾ, പറക്കുന്ന കാറുകൾ, ഓപ്പൺ റാൻ സാങ്കേതിക വിദ്യ, പ്രീഫാബ് കൺസ്ട്രക്ഷൻ, ഗ്രീൻ കൺസ്ട്രക്ഷൻ, കാലാവസ്ഥാ മാറ്റത്തിനിണങ്ങിയ ഭൌതിക സൌകര്യ വികസനം, 3D പ്രിന്റഡ് വീടുകൾ, ഹെൽത്ത് കെയർ ടെക്നോളജീസ്, ബയോമെഡിക്കൽ സയൻസ്, മോളിക്യുലാർ ബയോളജി, ഹെൽത്ത് ജെനറ്റിക്സ്, വ്യക്തിഗത മരുന്നുകൾ, ഹെൽത്ത് ട്രാക്കറുകൾ, വ്യക്തിഗത പോഷണം, സ്ലീപ് ടെക്നോളജീസ്, 3D പ്രിന്റഡ് ബോൺ ഇംപ്ലാന്റുകൾ, ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ് ടെക്നോളജി, കോമിക്സ് സൈക്കോളജി, ബിസിനസ് ഇക്കണോമിക്സ്, എഡ്യൂക്കേഷണൽ ടെക്നോളജീസ്, ടെക്നോളജി എനേബിൾഡ് ഓൺലൈൻ കോഴ്സുകൾ, വെർച്വൽ യൂണിവേഴ്സിറ്റികൾ, കാലാവസ്ഥാ വ്യതിയാനം, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യകൾ, വാക്സിൻ നിർമ്മാണം, ഇ അക്കൌണ്ടിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സംരംഭകത്വം, സ്റ്റാർട്ടപ്പുകൾ, സ്പേസ് ടൂറിസം, ഗ്ലോബൽ എന്റർടൈൻമെന്റ് സ്ട്രീമിംഗ്, മെറ്റാവേഴ്സ് മുതലായവ ഭാവിയിലെ തൊഴിൽ സാധ്യതയുള്ള മേഖലകളാകും. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ സർവകലാശാലകളും മാറിയാൽ മാത്രമേ ലോക റാങ്കിംഗിൽ ഇന്ത്യൻ സർവകലാശാലകൾക്ക് മുന്നേറാൻ സാധിക്കൂ.